നമുക്കൊരു ദൈവവചന ഭാഗം എടുക്കാം. യാക്കോബിന്റെ ലേഖനം അതിന്റെ 5:17. ജെയിംസ് ചാപ്റ്റർ 5:17. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ കേൾക്കുകയും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ദൈവവചനത്തില് നമുക്ക് തുല്യനായ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇംഗ്ലീഷിൽ ഏലിയാവ് വാസ് എ മാൻ, ഒരു മനുഷ്യനായിരുന്നു. നേച്ചർ സെയിം ലൈക്ക് അവേഴ്സ്, നമ്മളെപ്പോലെ നേച്ചറുള്ള ഒരു മനുഷ്യനായിരുന്നു ഏലിയാവ്. ഈ പ്രാർത്ഥന കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്, പ്രാർത്ഥനാ വീരന്മാര്, പ്രാർത്ഥനയിൽ പ്രാർത്ഥനാ വീരനായ മനുഷ്യൻ എന്നൊക്കെയുള്ള പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ എനിക്കും നിങ്ങൾക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഏലിയാവ് എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഏലിയാവിന്റെ തീയിറക്കിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും, ഒരു ഏലിയാവെ പോലെയൊന്നും ആകാൻ എനിക്ക് പറ്റത്തില്ല. സ്വർഗത്തിൽ നിന്ന് തീയിറക്കുക, ഇത്രമാത്രം ധൈര്യത്തോടെ നിന്ന ഒരു വ്യക്തി. എന്നാൽ ദൈവത്തിന്റെ വചനം ഒരിക്കലും അതിശയോക്തി പറയത്തില്ല, ഉള്ള കാര്യം ഉള്ള പോലെ പറയുന്ന ഒരേ ഒരു പുസ്തകം ദൈവവചനം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏലിയാവ് ഒരു മനുഷ്യനായിരുന്നു, ലൈക്ക് ദ നേച്ചർ സിമിലർ ടു മീ. എന്നിട്ട് ചെയ്ത കാര്യം ഏലിയാവ് തീയിറക്കിയ കാര്യമല്ല, മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥിച്ചു. ഞാന് ഈ ഏലിയാവിന്റെ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്റെയും നമ്മുടെ ഓരോരുത്തരെയും ഒത്തിരി പ്രാർത്ഥനകളുടെ മോട്ടിവേഷൻ എന്താണെന്ന് ചിന്തിക്കുകയായിരുന്നു. പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥനകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, എന്നാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താണ്? ഇതാണ് നമ്മൾ ഈ ഏലിയാവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ട കാര്യം. ഏലിയാവ് പ്രാർത്ഥിച്ച ഒരു കാര്യം മഴ പെയ്യാതിരിക്കാനാണ് ഏലിയാവ് പ്രാർത്ഥിച്ചത്. ഇപ്പൊ നമ്മള് ബാംഗ്ലൂരൊന്നും അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ അധികം പ്രാർത്ഥിക്കാറില്ല, കാരണം നമ്മൾ ആരും കൃഷി കൊണ്ട് ഉപജീവനം കഴിക്കുന്നവർ അല്ല. നമുക്കറിയാം മറ്റു സ്ഥലങ്ങളിൽ മഴ പെയ്തില്ല എങ്കിൽ നമ്മുടെ ഭക്ഷണത്തിന് അല്ലെങ്കിൽ പച്ചക്കറികൾക്കും എല്ലാം വില കൂടും. പക്ഷേ ബാംഗ്ലൂർ മഴ ഇല്ലെങ്കിലും ഇപ്പം വെള്ളത്തിനൊക്കെ ഒത്തിരി വേറെ സോഴ്സസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇത്ര ശക്തമായ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കാൻ വഴിയില്ല. എന്നാൽ ഈ ഏലിയാവ് ജീവിച്ചിരുന്ന ഈ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ അറിയുമ്പോഴാണ് ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ മനോഭാവം നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് 1 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 17 ഏലിയാവ് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17:1. ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ഈ ഏലിയാവ് ജീവിച്ചിരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രായേലില് അഹാബ് രാജാവ് ബാൽ പ്രതിഷ്ഠകളെ ഉണ്ടാക്കി ബാൽ വിഗ്രഹങ്ങളെ സേവിക്കുകയും ജനത്തെ മുഴുവൻ വഴിതെറ്റിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഏലിയാവ് ജീവിച്ചിരുന്നത്. അവിടെ സമൃദ്ധിയുടെ ഉറവിടമായ അവരെല്ലാം ആ ദേശത്ത് എന്ത് അനുഗ്രഹം വേണമെങ്കിലും ദേവന്മാരോടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ബാൽ വിഗ്രഹത്തെ, ബാൽ ദേവനെ ആരാധിച്ചു വരുന്ന ഒരു രാജാവും അതിന് രാജാവിനെ പ്രേരിപ്പിക്കുന്ന ഇസബേൽ എന്നുള്ള രാജ്ഞിയും ജനങ്ങളെ മുഴുവൻ ആ ഡയറക്ഷനിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏലിയാവ് എന്നുള്ളൊരു മനുഷ്യൻ വന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യത്തില്ല. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണെന്ന് ഞാൻ പറയുമ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കാരണം ഏലിയാവ് പ്രാർത്ഥിച്ച രണ്ടാമത്തെ മഴ പെയ്യാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പക്ഷെ മഴ പെയ്യാതിരിക്കാൻ ഉള്ള ഒരു പ്രാർത്ഥന, അതായത് ഒരു ക്ഷാമം വരാൻ വേണ്ടിയുള്ള പ്രാർത്ഥന അല്ലേ? ശരിക്കും മഴ പെയ്യാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷാമം നീ ഈ ദേശത്തേക്ക് അയക്കണമേ. അതെന്തുകൊണ്ടാണ് ഈ ക്ഷാമം അയക്കണം എന്ന് പറയുന്നത്? കാരണം ജനങ്ങളെല്ലാം ബാലിനെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, അവർക്ക് കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാതെ പോകുന്ന ഒരു സമയമായിരിക്കാം. ബാലിനെയൊക്കെ സേവിച്ചിട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമയത്ത് ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന് കിട്ടേണ്ട മഹത്വം ലഭിക്കാതെ ഇരിക്കുന്ന ഒരു സമയം. എന്നോട് പറയട്ടെ, ദൈവത്തിന് ലഭിക്കേണ്ട മഹത്വം ലഭിക്കുന്നില്ല ആ സമയത്ത്. എല്ലാ മഹത്വവും ഈ വിഗ്രഹത്തിന് പൊക്കോണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഏലിയാവ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്തായിരുന്നു? കാരണം ഒരു ക്ഷാമം ആ ദേശത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു ക്ഷാമം കൊണ്ട് ദൈവത്തിന് മഹത്വം ലഭിക്കും? രണ്ടാമത്, ഈ ക്ഷാമം വരുന്ന ദേശത്ത് ആണ് ഏലിയാവും താമസിക്കുന്നത്. അത് എന്നെയും കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? ഈ ക്ഷാമം വന്ന് ദേശത്ത് മുഴുവൻ ക്ഷാമം വന്നു കഴിഞ്ഞാൽ ഞാനും പട്ടിണിയിലാവുന്ന ഏലിയാവിന് വളരെ വ്യക്തമായിട്ടറിയാം. നമുക്ക് പലപ്പോഴും പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കൂടെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അല്ലേ, എന്റെ കംഫർട്ട്സ് എല്ലാം പോകുന്ന ഒരു കാര്യം, എന്റെ സുരക്ഷിതത്വം എല്ലാം നഷ്ടപ്പെടുന്ന ഒരു കാര്യം പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമോ? അതുകൂടെ പറയട്ടെ, ക്ഷാമം എന്ന് പറയുന്നത് ആരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. ആ ദേശത്ത് ക്ഷാമം എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ഏലിയാവ് ആ ദേശത്ത് തന്നെ ഇരുന്നാണ് ഇത് പ്രാർത്ഥിക്കുന്നത്. ക്ഷാമമില്ലാത്ത വേറൊരു ദേശത്തിൽ ഇരുന്ന്, ഇപ്പൊ ഇവിടെ ഇരുന്ന് നാട്ടിൽ മഴ പെയ്യണമെന്ന് അല്ലെങ്കിൽ മഴ പെയ്യരുത് എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെയല്ല. ഞാൻ എന്നെ കൂടെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞാൻ എന്നെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ് മഴ പെയ്യാതിരിക്കുക എന്നുള്ളത്. പക്ഷെ ഏലിയാവ് ഈ സമയത്ത് ദൈവത്തിൽ നിന്നുള്ള മുന്നറിവൊന്നും ഉള്ളതായിട്ട് ദൈവജനത്തിൽ എഴുതിയിട്ടില്ല. ഞാൻ ക്ഷാമം ഇത്ര നാൾ മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ, നീ പോയി ഇങ്ങനെ പ്രാർത്ഥിക്കണം, നീ പ്രാർത്ഥിച്ചാൽ ഞാൻ കേൾക്കും, എന്നാൽ ഈ ക്ഷാമകാലത്ത് ഞാൻ നിന്നെ പോറ്റിക്കൊള്ളാം എന്നുള്ള വാഗ്ദത്തങ്ങളൊക്കെ ദൈവം മുൻകൂട്ടി കൊടുത്തു എന്ന് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നില്ലേ? ഏലിയാവ് കണ്ട ഒരു കാര്യം, മഹത്വം മുഴുവൻ ബാലിന് പോകുന്നു, ദൈവത്തിന് മഹത്വം കിട്ടുന്നില്ല. എന്നാൽ എന്റെ ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്ന ഒരു കാര്യം നടക്കണം എന്ന് വെച്ച് ഏലിയാവ് പ്രാർത്ഥിച്ചു, ഞാൻ പറയാതെ മഴ പെയ്യത്തില്ല. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരിക്കും. ഏലിയാവിനും ഞാൻ വിചാരിക്കുന്നു ഈ ഭയങ്ങളൊക്കെ ഉണ്ടായിരുന്നേക്കാം അല്ലേ? ദേശത്തൊരു ക്ഷാമം വന്നു കഴിഞ്ഞാൽ എന്റെയും അന്നം മുട്ടും, ഞാൻ എങ്ങനെ ജീവിക്കും, ഞാൻ എങ്ങനെ, ദൈവം എന്നെ എങ്ങനെ പുലർത്തും, ഈ കാര്യങ്ങളിലൊന്നും അവൻ സംശയിച്ചു എന്ന് ദൈവജനത്തിൽ എഴുതിയിട്ടില്ല. അവൻ വിശ്വാസത്തോടെ ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്. അത് ക്ഷാമത്തിനായുള്ള ഒരു പ്രാർത്ഥന. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ അതിലേക്കൊന്ന് ശ്രദ്ധിക്കുക, അതിലൊന്ന് തിരിക്കാൻ ശ്രമിക്കുകയാണ്. ക്ഷാമത്തിനായുള്ള ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ ഒരേ ഒരു ലക്ഷ്യം, കാരണം നമ്മൾ കേട്ടിരിക്കുന്ന അനേക പ്രാർത്ഥനകൾ അല്ലെങ്കിൽ പ്രാർത്ഥനാ മീറ്റിംഗുകൾ പ്രെയർ ഫോർ ബ്ലെസ്സിങ്സ് അല്ലേ, അനുഗ്രഹത്തിന്റെ പ്രാർത്ഥനകളാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. എവിടെയും അനുഗ്രഹ മാരികൾ ചൊരിയുന്ന പ്രാർത്ഥനകൾ, നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കുവിൻ. നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം, ക്ഷാമം ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ ഒരിക്കലും കാണുന്നില്ല അല്ലേ. ഫാമിൻ, മഴ പെയ്യാതിരിക്കുന്നത്, കൃഷി ഒന്നും ഇല്ലാതിരിക്കുന്നത്, വിളവുകളൊന്നും ഇല്ലാതിരിക്കുന്നത്, ധാന്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നത് ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. എന്നാൽ ഏലിയാവിന്റെ പ്രാർത്ഥന, കർത്താവേ നിനക്ക് ഈ ക്ഷാമം കൊണ്ട് മഹത്വം ലഭിക്കുന്നത് മനുഷ്യനല്ല നിനക്ക് മാത്രമാണ് എന്ന് ഏലിയാവിനൊരു ഉറപ്പുണ്ടായിരുന്നു. ഏലിയാവിന്റെ ഒരു മോട്ടിവേഷൻ, ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ ഒറ്റ ഉദ്ദേശം എന്ന് പറയുന്നത് സത്യ ദൈവത്തിന് മഹത്വം ലഭിക്കണം, അവനാണ് സകലതിനെയും നിയന്ത്രിക്കുന്നത്, അവൻ പറഞ്ഞിട്ടാണ് മഴയും മഞ്ഞും പെയ്യുന്നത്, അവൻ പറഞ്ഞിട്ടാണ് കാലങ്ങളെല്ലാം നടക്കുന്നതെന്ന് ഈ ജനങ്ങൾക്കും ഈ രാജാവിനും ഒന്ന് വെളിപ്പെടുത്തുവാൻ വേറെ ഒരു വഴിയും ഇല്ലായിരുന്നു, മഴ പെയ്യാതിരിക്കുക എന്ന് മാത്രമാണ്. മഴ പെയ്യാതിരിക്കുമ്പോൾ ഞാനും അതിൻ്റെ കൂടെ അഫക്റ്റ് ചെയ്യപ്പെടും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലായിരിക്കെ ആ പ്രാർത്ഥന ഏലിയാവ് പ്രാർത്ഥിച്ചു. പ്രിയ ദൈവമക്കളെ, നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ഞാൻ എന്നെ തന്നെ കൂടെ ചോദന ചെയ്യുകയാണ്, എന്റെ പ്രാർത്ഥനയുടെ മോട്ടിവേഷൻ എന്താണ്? അത് എന്റെ കാര്യങ്ങൾ ഇച്ചിരിയും കൂടെ സുഖപ്രദമാക്കാനോ, എനിക്ക് പ്രയാസമുള്ള ചില കാര്യങ്ങൾ മാറിപ്പോകാനാട്ടോ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് അതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ നടക്കാൻ, നമുക്ക് ജോലി ലഭിക്കാൻ, നമുക്കൊരു വീട് വെക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ, നമ്മുടെ രോഗം പോകാൻ, ഇതെല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാൽ യേശു കർത്താവും ക്ലിയറായിട്ട് പറഞ്ഞതുപോലെ പ്രാർത്ഥനയുടെ ആ ലക്ഷ്യം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പൂജിതമാകണമേ, നിന്റെ നാമം പൂജിതമാകണമേ. അത് ചിലപ്പോൾ പ്രിയ ദൈവങ്ങളെ ഒരു ക്ഷാമത്തിന്റെ അവസ്ഥയായിരിക്കാം ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഒരു ക്ഷാമത്തിന്റെ അവസ്ഥ ഉണ്ടെങ്കിൽ, അത് ദൈവനാമത്തിന് മഹത്വമായി തീരുമെങ്കിൽ, ആ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാൻ നാം ഒരിക്കലും സന്ദേഹിക്കേണ്ട കാര്യമില്ല. അത് അവിശ്വാസത്തിന്റെ പ്രാർത്ഥനയല്ല, അത് വിശ്വാസത്തിന്റെ പ്രാർത്ഥനയാണ്, ക്ഷാമങ്ങളെ കൊണ്ടുവരുന്ന പ്രാർത്ഥന. ജനം മുഴുവൻ പറയുന്നു, ഇന്നത്തെ കാലത്ത് ഇനോ ജീവിക്കണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ആവശ്യമാണ് അല്ലെ, ഒത്തിരി കാര്യങ്ങൾ ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായി പഠിപ്പിച്ചില്ലെങ്കിൽ മുന്നോട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ അത് വളരെയധികം സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്ന നമുക്ക് ഒരു ക്ഷാമത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ള അവസ്ഥയാണ്. ഈ ക്ഷാമത്തിലൂടെ ദൈവത്തിന് മഹത്വം ലഭിക്കുമെങ്കിൽ ഈ ഏലിയാവിന്റെ പ്രാർത്ഥന നമ്മൾ വളരെ വ്യക്തമായിട്ട് അതിൽ മനസ്സിലാക്കണം. മനുഷ്യരെ കാണിക്കുവാൻ ഒട്ടും നമ്മൾ പ്രാർത്ഥിക്കരുത് എന്നാണ് യേശു മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ യേശു പറഞ്ഞ ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം പ്രാർത്ഥനയെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ 5 മുതൽ ഉള്ള വാക്യം, 5-ാമത്തെ വാക്യം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്, അവർ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടല്ല പ്രാർത്ഥിച്ചത്, മനുഷ്യന് മഹത്വം ലഭിക്കാൻ വേണ്ടിയാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. യേശു പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത് പ്രാർത്ഥിക്കുന്നത്. ഏത് പ്രാർത്ഥനയുടെയും ലക്ഷ്യം അല്ലെങ്കിൽ അതുമൂലം ആർക്കാണ് മഹത്വം ലഭിക്കുന്നത്? അത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം ലഭിച്ചു, ഒരു രോഗം വന്നു, എല്ലാവരും പ്രാർത്ഥിച്ച് രോഗം സൗഖ്യമായി. വിശ്വാസികളായ നമുക്ക് അറിയാം നമ്മുടെ കർത്താവാണ് നമ്മളെ സൗഖ്യമാക്കിയത്. എന്നാൽ ഈ ദൈവത്തെ അറിയാത്ത ഒരു ജനത്തിന് എന്താണ് മനസ്സിലാകുന്നത്? അവർക്ക് ഇവരുടെ ദൈവമാണ് ഇവരെ സൗഖ്യം കൊടുത്തു എന്ന് അവർ പറയത്തക്ക രീതിയിൽ ഉള്ള ഒരു മഹത്വത്തിന്റെ വെളിപ്പെടൽ വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഇവരുടെ ദൈവമാണ്. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചു എന്ന് പറയും, പക്ഷെ ഇവർ വിചാരിക്കും ഒരു നല്ല ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സിച്ചിട്ടാണ്, ഒരു നല്ല ഡോക്ടറെ കൊണ്ട് കണ്ടതിനാണ്, അല്ലെങ്കിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു. എന്നാൽ ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള വളരെ കുറച്ച് മാത്രമേ ദൈവത്തിന് മഹത്വം ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അനുഗ്രഹങ്ങൾ വരുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എന്നാൽ ക്ഷാമം വരുമ്പോൾ ദൈവത്തെ പഴിക്കുന്നു എന്നുള്ളൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ദൈവത്തിന് മഹത്വമുണ്ടാകുന്ന പ്രാർത്ഥനകൾ, നമ്മൾ നമ്മുടെ തന്നെ പ്രാർത്ഥനയുടെ ഉദ്ദേശത്തെ ഒന്ന് ശോധന ചെയ്യണമെന്നാണ് ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത്. എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? ഒരു വ്യക്തി മാനസാന്തരപ്പെടുക, അവൻ ദൈവത്തിങ്കിലേക്ക് തിരിയുക, ദൈവത്തിന് ഏറ്റവും മഹത്വം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു, നമ്മുടെ ദൈവത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. വേറെ ആ ഒരു വ്യക്തിക്ക് ദൈവമെന്ന് വിളിക്കുന്ന ഒന്നിനും സാധിക്കാത്ത, നമ്മുടെ കർത്താവിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് മാനസാന്തരം. ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമോ? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുന്ന കാര്യങ്ങൾ, ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുക്കുവാൻ കാരണം ഞാൻ ചിന്തിക്കുകയായിരുന്നു. കാരണം അവൻ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത് ബലഹീനതയിലാണ്. ദൈവത്തിന്റെ മഹത്വം എപ്പോഴും വെളിപ്പെടുന്നത് ബലഹീനതയിലാണ്. അല്ലെങ്കിൽ മനുഷ്യർ കാണുന്നത്, എടാ ഇവൻ നല്ല കഴിവുള്ളവനാണ്, ഇവനിപ്പം അതിന്റെ കൂടെ പ്രാർത്ഥിച്ചു. എന്നാൽ ബലഹീന ജീവിതങ്ങളിൽ തന്റെ ശക്തി വെളിപ്പെടുത്തുമ്പോൾ മഹത്വം ദൈവത്തിന് പോകുന്നു. ഇതാണ് ദൈവത്തിന്റെ കാര്യപരിപാടിയിലുള്ളത്. തന്റെ മഹത്വം വേറെ ആർക്കും കൊടുക്കത്തില്ല. ഐസയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായത്തിന്റെ 8-ാം വചനം ദൈവം പറയുന്ന ഒരു കാര്യമാണ്. ഏശയ്യാ 42:8. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കത്തില്ല എന്നാണ് ദൈവത്തിന്റെ ഡിക്ലറേഷൻ. ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം. ഐ ആം ഗോഡ്, ദാറ്റ് ഈസ് മൈ നെയിം. ആ ഞാൻ എന്റെ മഹത്വം ആരാർക്കും കൊടുക്കത്തില്ല. നമ്മുടെ ദൈവം ശരിക്കൊരു ജലസ് ഗോഡാണ്. അവൻ തന്റെ മഹത്വം ആർക്കും കൊടുക്കുവാൻ ഇഷ്ടപ്പെടുന്നതല്ല. ദൈവത്തോട് കൂടി ഇച്ചിരി മഹത്വം മനുഷ്യനോ, ദൈവത്തോടുകൂടി ഇച്ചിരി മഹത്വം മറ്റൊന്നിനോ, അതല്ല. പൂർണ്ണമായും ദൈവത്തിന് തന്നെ മഹത്വം ലഭിക്കുവാനാണ് നമ്മുടെ ദൈവത്തിന്റെ ആഗ്രഹം. എന്നാൽ കാര്യങ്ങൾ എന്ത് നടക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, നമ്മുടെ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണ്? കാരണം ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവം വിധിക്കുന്നത് എന്ത് നടക്കുന്നു എന്ത് നടക്കുന്നില്ല, നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എന്ത് നടന്നു ആണ് മനുഷ്യർ കാണുന്നത്, പുറമേയുള്ള കാര്യങ്ങളാണ്. പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവൻ എന്ത് ലഭിച്ചു, അവന്റെ ബുദ്ധിമുട്ട് തീർന്നു, അവന് ജോലി ലഭിച്ചു, അവന്റെ രോഗസൗഖ്യം നടന്നു, അവന് വീട് ലഭിച്ചു, അവന് അത് ലഭിച്ചു, ഇത് ലഭിച്ചു, ഇതൊക്കെയാണ് മനുഷ്യർ കാണുന്നത്. എന്നാൽ ദൈവം ഹൃദയങ്ങളെ നോക്കുമ്പോൾ ദൈവം നോക്കുന്നത് ഇവൻ എന്ത് ലഭിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല, ഇവന്റെ ലക്ഷ്യം എന്തായിരുന്നു, പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ ലക്ഷ്യം എന്തായിരുന്നു? എന്റെ ദൈവത്തിന്റെ മഹത്വം. അതെന്തുമായിക്കോട്ടെ ദൈവമേ, അത് നീ തീരുമാനിച്ചോ ഈ മഹത്വം എങ്ങനെയാണ് വെളിപ്പെടുത്തേണ്ടതെന്ന്. അത് നീ തീരുമാനിച്ചോ, ഞാനല്ല തീരുമാനിക്കുന്നത്. ലാസറ് മരിച്ചപ്പോൾ ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്താനാണെന്നാണ് പറഞ്ഞത്. ലാസർ മരിച്ചിട്ട് ആ മരിക്കുന്നതിന് മുമ്പ് യേശു അവിടെ കടന്നു ചെന്നില്ല. ദൈവത്തിന് എഴുതിയിരിക്കുന്നത് തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ യേശു അവിടെ, കാരണം അവിടെ ഒരു മരണം നടക്കേണ്ടിയിരുന്നു യേശുവിന്റെ മഹത്വം വെളിപ്പെടുവാൻ. നമ്മുടെ ബുദ്ധിയിൽ അതൊന്നും മനസ്സിലാകത്തില്ല, എന്നാൽ ആത്മാവ് നമ്മൾ വെളിപ്പെടുത്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഒരു മരണം നടന്നതുകൊണ്ട് നമ്മുടെ ദൈവത്തിന് മഹത്വം ലഭിച്ചു. ഇതേപോലുള്ള അവസ്ഥകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ കാരണം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ദൈവത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുക, ദൈവത്തിന് തന്റെ മഹത്വം വെളിപ്പെടുവാനുള്ള വഴികളെ നമ്മൾ ഉപദേശിച്ച് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും പ്രാർത്ഥനയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ദൈവമേ, നീ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഉള്ളൂ നിനക്ക് മഹത്വം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ദൈവത്തെ പ്രാർത്ഥനയിൽ ഉപദേശിക്കാതെ നീ തിരഞ്ഞെടുത്തു എന്റെ പ്രാർത്ഥനയിൽ, പക്ഷെ നിന്റെ മഹത്വമാണ് ഞാൻ അന്വേഷിക്കുന്നത്. അത് എന്ത് അവസ്ഥയും ആയിക്കോട്ടെ, അത് ഒരു ക്ഷാമത്തിന്റെ അവസ്ഥയാണെങ്കിലും എനിക്ക് പ്രയാസമില്ല. അത് എത്രമാൾ നീണ്ടു നിൽക്കുമെന്ന് എനിക്കറിയത്തില്ലെങ്കിലും എനിക്ക് പ്രയാസമില്ല, നീ എടുത്താൽ മതി. എന്നാൽ ഈ ക്ഷാമത്തിന് വേണ്ടി പ്രാർത്ഥിച്ച, മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിച്ച ഏലിയാവിയെ ദൈവം പോറ്റിയ കാര്യമൊക്കെ നമ്മൾ വിശ്വാസത്തിന്റെ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. കാക്കയെ അയച്ച് ഏലിയാവിനെ പോറ്റിയ ദൈവം, ഏലിയാവിന്റെ ദൈവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്നു. എന്നാൽ ഈ കാക്കയെ അയച്ച് ഏലിയാവിനെ പോറ്റിയതിന് പിന്നിൽ ഒരു ഏലിയാവ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. എന്നാ പ്രാർത്ഥിച്ചത്? കർത്താവേ, ഈ ക്ഷാമകാലത്ത് നീ കാക്കയെ അയച്ച് എന്നെ പോറ്റണമെന്നുള്ള പ്രാർത്ഥനയല്ല, ക്ഷാമം അയക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച ഏലിയാവിനെ പോറ്റാനാണ് ദൈവം കാക്കകളെ അയക്കുന്നത്. അതൊരിക്കലും നമ്മൾ മറക്കരുത്. ദൈവത്തിന്റെ മഹത്വം അന്വേഷിക്കുന്ന ഒരു മനുഷ്യനെ പോറ്റുവാൻ ദൈവം വിശ്വസ്തനാണ് എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് നമ്മൾ ക്ഷാമങ്ങളെ പേടിക്കേണ്ട കാര്യമേ ഇല്ല. നിനക്ക് എന്ത് അവസ്ഥ വന്നാലും കർത്താവേ നിന്റെ നാമം, ഈ രോഗം സൗഖ്യമായില്ലേലും കുഴപ്പമില്ല, അത് നീ തിരഞ്ഞെടുത്തോ, നിന്റെ സ്വാതന്ത്ര്യം. പക്ഷേ നിന്റെ നാമം മഹത്വം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവനെ പോറ്റുവാൻ കാക്കകളെ അയക്കുന്ന ദൈവമാണ്. ഞാൻ വിചാരിക്കുന്നു മറ്റുള്ള രാജാവ് പോലും പുല്ലന്വേഷിച്ച് നടന്നപ്പോൾ ഏലിയാവിനെ പോറ്റിയ ദൈവം, കാക്കയെ അയച്ച് പോറ്റിയ ദൈവം, പക്ഷെ അതിന്റെ മുമ്പിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കാരണം ഒന്നും അറിയാതിരിക്കെ ഈ ക്ഷാമത്തിൽ ഞാനും പെട്ടുപോകും, എന്റെ കഞ്ഞിയും മുട്ടും എന്ന് അറിഞ്ഞിട്ട് പോലും ദൈവത്തിന്റെ മഹത്വം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച ഏലിയാവ്. ആ പ്രാർത്ഥനയിലാണ് ദൈവം മഹത്വം എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട ദൈവമക്കളെ. അനുഗ്രഹത്തിന്റെ അനുഗ്രഹം മാത്രം, മനുഷ്യർ അനുഗ്രഹം എന്ന് വിളിക്കുന്ന കാര്യങ്ങൾ മാത്രം ലഭിച്ചാലേ ദൈവത്തിന് മഹത്വം ലഭിക്കൂന്ന് നമ്മൾ വിശ്വസിക്കരുത്. ദൈവത്തിന് മഹത്വം കൊടുക്കുക, ആ വഴി അവൻ തിരഞ്ഞെടുക്കട്ടെ. ഒരു വാഗ്ദത്തം കൂടെ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 37-ാം അധ്യായം അതിന്റെ 16 മുതൽ 19 മുതലുള്ള ഒരേ വചനങ്ങൾ. അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. അല്പം ഇസ് ലിറ്റിൽ ഈസ് ബെറ്റർ ദാൻ അബണ്ടൻസ്. ഓ നീതിമാന്മാരെ യഹോവ താങ്ങും, ദുഷ്ടന്മാരുടെ ഭുജം ഒടിഞ്ഞു പോകും. ആ അടുത്ത വായിച്ചു. ഓ യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. ആ ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകുകയില്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. ദൈവത്തിന്റെ വാക്തത്വമാണ് പ്രിയമക്കളെ. ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. ഏലിയാവിന് വേണ്ടിയിരുന്നത് ഭക്ഷണമായിരുന്നു. അവൻ ദൈവം അത് അവന് കൊടുത്തു. ദുഷ്ടന്മാർക്ക് ഉള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം നല്ലത്. ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ വാക്തത്വമാണ്, ക്ഷാമകാലത്ത് ക്ഷേമത്തോടെ പോറ്റുവാൻ ശക്തിയുള്ളവൻ. എന്നാൽ ക്ഷാമകാലം പേടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെയല്ല ഇവിടെ കാണുന്നത്. ക്ഷാമം വരാൻ വേണ്ടി, ദൈവത്തിന്റെ മഹത്വം വെളിപ്പാടാൻ വേണ്ടി, ക്ഷാമം വരാൻ വേണ്ടി പ്രാർത്ഥിച്ച ഒരു ഏലിയാവിന്റെ, അങ്ങനെയാണ് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ചിന്തയാണ് ഇന്ന് ദൈവം നിങ്ങളോട് പങ്കുവെക്കുവാൻ ആത്മാവിനെ ബോധിപ്പിച്ചത്. ഞാൻ എന്റെ തന്നെ പ്രാർത്ഥനകളെയും ശോധന ചെയ്യുകയാണ്. കർത്താവെ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ശിഷ്യന്മാരും പഠിപ്പിച്ച ശിഷ്യന്മാരും ചോദിച്ച ഒരു കാര്യം തന്നെ നമുക്കും കർത്താവിനോട് ചോദിക്കാം. കാരണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കും, പക്ഷെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. കാരണം ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നിന്റെ നാമം മഹത്വം എടുക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, അവസ്ഥകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവമേ നീ ഞങ്ങളെ പഠിപ്പിക്കണം. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. അവനാണ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരായി നാം ഓരോരുത്തരും തീരട്ടെ. ഇന്നാളുകളിൽ വ്യത്യസ്തമായ ഇതിന്റെ മനോഭാവം, ഇത് പുറമേ കാണുന്ന നമ്മുടെ വാക്കുകളല്ല ഞാൻ നിങ്ങളോട് ഉദ്ദേശിക്കുന്നത്. പ്രാർത്ഥനയിലെ മനോഭാവത്തെ ഒന്ന് ശോധന ചെയ്യുക. ഏലിയാവിൽ നിന്ന് പഠിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കാം. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് നല്ല മാതൃകകളെ നീ ദൈവജനത്തിൽ തന്നിരിക്കുന്നതിനാ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ദൈവജനം ഒരു കണ്ണാടി ആയതുകൊണ്ട് കർത്താവെ അതിൽ കേൾക്കുമ്പോൾ ഞങ്ങളെ തന്നെ നീ വെളിപ്പെടുത്തുന്നതിനാ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവാൻ നീ പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവേ. എന്നാൽ ഞങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നു കർത്താവേ, ഞാനും ദൈവവുമായിരിക്കുന്ന സമയങ്ങളിൽ എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് നീ വെളിപ്പെടുത്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുറെ ആവശ്യങ്ങളാണോ? അതോ കർത്താവേ നിന്റെ നാമം മഹത്വമെടുക്കണം. കർത്താവേ, നിന്നെ അറിയാത്ത അനേകരുണ്ട്, അവർ നിന്നെ അറിയണം. നീ മാത്രം സത്യദൈവമെന്ന് അവരറിയണം. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം നീ മാത്രമാണെന്ന് അറിയണം. നമ്മെ സ്നേഹിക്കുന്ന ഒരേ ഒരു ദൈവം നീ മാത്രമാണെന്ന് അറിയണം. കർത്താവേ, വഴികൾ നിനക്ക് ഞങ്ങൾ തരുന്നു. മഹത്വം എടുക്കേണ്ട വഴികൾ ഞങ്ങൾ നിനക്ക് ഉപദേശിച്ച് തരുന്നില്ല. നീ ഞങ്ങളെ ഉപദേശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരെ നീ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.